ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 16 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ. സംസ്ഥാനത്തെ 2,71,00,000 വോട്ടർമാരിൽ വലിയൊരു പങ്കും നാളെ പോളിംഗ് ബൂത്തിലെത്തും. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. മുദ്രായോജന യുവാക്കൾക്കിടയിൽ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാങ്ക് നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെ. പുതിയ ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാനത്തെ 2,71,00,000 വോട്ടർമാരിൽ വലിയൊരു പങ്കും നാളെ പോളിംഗ് ബൂത്തിലെത്തും. സംസ്ഥാനത്ത് 30,495 ബൂത്തുകളാണ് സജ്ജമാക്കുന്നത്. ഒരു ബൂത്തിൽ പരമാവധി 1,200 വോട്ടർമാരാണ് ഉണ്ടാവുക. 53,984 സർവീസ് വോട്ടർമാരും സംസ്ഥാനത്തുണ്ട്. 883 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. ഡെസ്ക് റിപ്പോർട്ട്.
രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ 5,000-ലേറെ ബൂത്തുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2,040 പ്രശ്നസാധ്യത ബൂത്തുകളിൽ സുരക്ഷയ്ക്കായി 160 കമ്പനി കേന്ദ്രസേനയെ നിയോഗിച്ചിട്ടുണ്ട്. ഇവരുൾപ്പെടെ സ്പെഷ്യൽ പോലീസും വോളണ്ടിയർമാരുമടക്കം 76,000 പേരാണ് വോട്ടെടുപ്പിന് സുരക്ഷയൊരുക്കുന്നത്. ഇന്നു മുതൽ വോട്ടെടുപ്പ് തീരുന്ന നാളെ വൈകിട്ട് 6 വരെയും വോട്ടെണ്ണൽ ദിവസമായ മെയ് 4 സംസ്ഥാനത്ത് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിർത്തി ജില്ലകൾക്കും നിരോധനം ബാധകമാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനമെങ്ങും 2,700 പേരെ കരുതൽ തടങ്കലിലാക്കി. നാളത്തെ വോട്ടെടുപ്പിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എല്ലാ ജില്ലകളിലും ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്ന തിരക്കിലാണ്. രാവിലെ 8 മുതൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ഉദ്യോഗസ്ഥരെ പ്രത്യേക വാഹനങ്ങളിലാണ് വോട്ടിംഗ് കേന്ദ്രങ്ങളിലെത്തിക്കുന്നത്. പോലീസും റൂട്ട് ഓഫീസറും ഉദ്യോഗസ്ഥരെ അനുഗമിക്കും. വിതരണ കേന്ദ്രങ്ങളിലും പോളിംഗ് കേന്ദ്രങ്ങളിലും വിപുലമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പിന് ശേഷം ഉദ്യോഗസ്ഥർ വിതരണ കേന്ദ്രങ്ങളിൽ തന്നെയാണ് സാമഗ്രികൾ തിരിച്ചേൽപ്പിക്കേണ്ടത്. ഓരോ പോളിംഗ് സ്റ്റേഷനിലെയും ഡ്യൂട്ടി ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കും. കൂടാതെ പോളിംഗ് ഉദ്യോഗസ്ഥരെ കൊണ്ടുപോകുന്ന വാഹനത്തിന്റെ റൂട്ട് നമ്പർ, റൂട്ട് ഓഫീസറുടെ പേര്, ഫോൺ നമ്പർ, വാഹനങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലം എന്നിവയും പോളിംഗ് കേന്ദ്രത്തിൽ പ്രദർശിപ്പിക്കും.
സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് ഹരിതചട്ടം പാലിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകി. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഒഴിവാക്കി സ്റ്റീൽ പാത്രങ്ങളും ഗ്ലാസുകളും ബൂത്തുകളിൽ ഉപയോഗിക്കണം. പോളിംഗ് ബൂത്തുകളിൽ മാലിന്യം കൈകാര്യം ചെയ്യാൻ 3 ബിന്നുകൾ സ്ഥാപിക്കും. ഹരിതചട്ടം പാലിച്ച് ഭക്ഷണം വിതരണം ചെയ്യാൻ എല്ലാ പോളിംഗ് ബൂത്തുകളിലും കുടുംബശ്രീ യൂണിറ്റുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിന് ശേഷം പോളിംഗ് ബൂത്തുകളിലെ മാലിന്യം ഹരിതകർമ്മ സേനയാണ് ശേഖരിക്കുക. ഹരിതചട്ടം പാലിക്കുന്നത് കലക്ടറുടെ നേതൃത്വത്തിലെ പ്രത്യേക സ്ക്വാഡുകൾ നിരീക്ഷണത്തിന് വിധേയമാക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുരക്ഷിതമായും സമാധാനപരമായും നടത്തുന്നതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ആളുകളുടെ കൂട്ടം ചേരൽ വിലക്കി ജില്ലാ കലക്ടർ ഉത്തരവിട്ടു. ഇന്ന് രാവിലെ 6 മുതൽ മറ്റന്നാൾ രാവിലെ 6 വരെയാണ് നിരോധനം. തെരഞ്ഞെടുപ്പ് കൃത്യനിർവഹണത്തിന് ഇത് ബാധകമല്ല. ഘോഷയാത്രകൾ, പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ തുടങ്ങിയവ ഈ സമയത്ത് നടത്താൻ പാടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സുരക്ഷാ മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ പടക്കക്കടകൾ മറ്റന്നാൾ വരെ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറായ ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. ഇന്നലെ കണ്ണൂർ ജില്ലയിലും പടക്കശാലകൾ അടച്ചിടാൻ നിർദ്ദേശം നൽകിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കാനും വിലയിരുത്താനും വിദേശ രാജ്യങ്ങളിലെ വിദഗ്ധ സംഘങ്ങൾ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തും. കേരളം സന്ദർശിക്കുന്ന 8 അംഗ വിദേശ സംഘം ഇന്ന് തിരുവനന്തപുരത്തും എത്തും. വോട്ടെടുപ്പ് ദിവസം പോളിംഗ് ഏജന്റുമാരെ ബൂത്തിലിരിക്കാൻ അനുവദിക്കില്ലെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഏജന്റുമാരെ സംബന്ധിച്ച ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ലെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ പ്രഥമ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലേക്ക് പോളിംഗ് സാമഗ്രികളുമായി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ സംഘം യാത്ര തിരിച്ചു. ദേവികുളം നിയോജകമണ്ഡലത്തിലെ വിദൂര ഗ്രാമങ്ങളിലേക്കും തോട്ടം മേഖലകളിലേക്കും പോളിംഗ് ഉദ്യോഗസ്ഥർ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ പോളിംഗ് സാമഗ്രികളുമായി ബൂത്തുകളിലേക്ക് പുറപ്പെട്ടു. കാട്ടാക്കടയിലെ വിവാദ പ്രസംഗത്തിൽ BJP സ്ഥാനാർത്ഥിക്കെതിരെ KPCC അംഗം JS അഖിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും DGP പരാതി നൽകി. April 5 കാട്ടാക്കടയിൽ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ മതവിഭാഗങ്ങളെ ലക്ഷ്യമിട്ട് വിദ്വേഷപരവും പ്രകോപനപരവുമായ പ്രസംഗം നടത്തിയെന്നാണ് പരാതിയിലെ ആരോപണം. പ്രധാനമന്ത്രി മുദ്രാ യോജന യുവാക്കൾക്കിടയിൽ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. 2015 ആരംഭിച്ച പദ്ധതി ഇന്ന് 11 വർഷം പൂർത്തിയാക്കുകയാണ്. വ്യക്തികൾക്ക് ശരിയായ അവസരങ്ങൾ നൽകുമ്പോൾ അവർക്ക് സ്വയം പര്യാപ്തരാകാനും രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകാനും കഴിയുമെന്ന് പദ്ധതി തെളിയിച്ചെന്ന് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ബാങ്ക് നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 5.25% തുടരും. നയ അവലോകന സമിതി ഏകകണ്ഠമായാണ് നിരക്കിൽ മാറ്റം വരുത്തേണ്ടതില്ലെന്ന് തീരുമാനിച്ചത്. നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP 6.9% വിലയിരുത്തുന്നതായി RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര മുംബൈയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷഫലമായി ഉണ്ടായ വിലക്കയറ്റം പണപ്പെരുപ്പം 4.6% എത്തിച്ചേക്കുമെന്നാണ് വിലയിരുത്തൽ. വന്ദേമാതരം ദേശീയഗീതത്തിന്റെ രചയിതാവ് ബങ്കിം ചന്ദ്ര ചതുപാധ്യായയുടെ ചരമവാർഷിക ദിനത്തിൽ ലോക്സഭാ സ്പീക്കർ ഓം ബിർള സ്മരണാഞ്ജലി അർപ്പിച്ചു. വന്ദേമാതര ഗീതത്തിലൂടെ ബങ്കിം ചന്ദ്ര ഭാരതമാതാവിന് മഹത്തായ ആരാധനാ മന്ത്രമാണ് നൽകിയതെന്ന് സ്പീക്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ മൊഹ്സിന കിദ്വായ് അന്തരിച്ചു. പുലർച്ചെ നോയിഡയിലായിരുന്നു 94-കാരിയായ അവരുടെ അന്ത്യം. പ്രാദേശിക തലത്തിൽ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിൽ ഏകോപനം ആവശ്യമാണെന്ന് നിതി ആയോഗ് അഡീഷണൽ സെക്രട്ടറി രാജീവ് സിംഗ് താക്കൂർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ വെൽഡിംഗ് ആൻഡ് കട്ടിംഗ് ടെക്നോളജീസുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. അമേരിക്കയ്ക്കും ഇറാനുമിടയിലെ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ ധാരണയെ ഐക്യരാഷ്ട്ര സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് സ്വാഗതം ചെയ്തു. സംഘർഷവുമായി ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളും വെടിനിർത്തൽ കരാറും അന്താരാഷ്ട്ര ധാരണകളും മാനിച്ച് പ്രവർത്തിക്കണമെന്ന് ഗുട്ടറസ് ആഹ്വാനം ചെയ്തു. അമേരിക്കയ്ക്കും ഇറാനുമിടയിലെ രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ തുടർന്ന് ഏഷ്യൻ ഓഹരി വിപണികളിൽ വൻ കുതിപ്പുണ്ടായി. ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്ന് അറിയിച്ചതോടെ ആഗോള എണ്ണവിലയും കുത്തനെ ഇടിഞ്ഞു. കൊച്ചിയിലെ സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സ് ആൻഡ് ഇക്കോളജിയെയും പൂനെയിലെ നാഷണൽ ഫംഗൽ കളക്ഷനെയും സൂക്ഷ്മജീവികളുടെ സൂക്ഷിപ്പ് കേന്ദ്രങ്ങളായി കേന്ദ്രം വിജ്ഞാപനം ചെയ്തു. ജൈവ വൈവിധ്യ നിയമപ്രകാരം ജീവജാലങ്ങളുടെയും പുതുതായി കണ്ടെത്തുന്ന സ്പീഷീസുകളുടെയും സാമ്പിൾ സുരക്ഷിതമായി സംരക്ഷിക്കാനും സൂക്ഷിക്കുവാനുമാണ് നടപടി. തൃശൂർ പൂരത്തിന്റെ ആവേശത്തിന് തുടക്കം കുറിച്ച് പാറമേക്കാ വിഭാഗം മണികണ്ഠനാൽ പന്തലിന് കാൽനാട്ടി. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
തെരഞ്ഞെടുപ്പ് പൂരം നാളെ നടക്കാനിരിക്കെ തൊട്ടു പിന്നാലെയാണ് തൃശിവപേരൂരിന്റെ തൃശൂർ പൂരവും ഇങ്ങെത്തുന്നത്. പൂരത്തിന്റെ വരവറിയിച്ചുകൊണ്ട് പാറമേക്കാവ് വിഭാഗം മണികണ്ഠനാൽ പന്തലിന്റെ കാൽനാട്ടുകർമ്മം നിർവഹിച്ചു. മേക്കാവ് മേൽശാന്തി കാരേക്കാട് രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നടന്ന ഭൂമിപൂജയോടെയാണ് രാവിലെ 10 മണിയോടെ ചടങ്ങുകൾക്ക് തുടക്കമായത്. പാറമേക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഡോക്ടർ എം ബാലഗോപാൽ, സെക്രട്ടറി ജി രാജേഷ്, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, തട്ടകക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇത്തവണ 100 അടി ഉയരത്തിൽ 4 നിലകളിലായി ക്ഷേത്ര മാതൃകയിലാണ് പന്തലൊരുങ്ങുന്നത്. 26-27 തീയതികളിലായാണ് തൃശൂർ പൂരം അരങ്ങേറുക.
മധ്യവേനലവധി ആരംഭിച്ചതോടെ വിനോദസഞ്ചാര കേന്ദ്രമായ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ പ്രവാഹം തുടങ്ങുന്നു. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണ.
ക്രിസ്തുമസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് ശേഷം മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നിരുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് മൂന്നാറിലേക്ക് സഞ്ചാരികൾ എത്തിയത്. എന്നാൽ മധ്യവേനലവധിക്കാലം ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് വീണ്ടും സഞ്ചാരികൾ എത്തിത്തുടങ്ങി. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ രാജമല, മാട്ടുപെട്ടി, കുണ്ടല, ടോപ്പ് സ്റ്റേഷൻ, ഹൈഡൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയും സഞ്ചാരികളുടെ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. വരയാടികളുടെ പ്രചരണകാലത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന രാജമല തുറന്ന ആദ്യ ദിവസം തന്നെ 1227 പേർ പാർക്ക് സന്ദർശിച്ചു. വരും ദിവസങ്ങളിൽ ഇവിടെയും സഞ്ചാരികളുടെ തിരക്കേറും.
IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. ISL ഫുട്ബോളിൽ നാളെ മുംബൈ സിറ്റി ജംഷഡ്പൂർ FC നേരിടും. വൈകിട്ട് 7:30 ജംഷഡ്പൂരിലാണ് മത്സരം. മംഗോളിയയിലെ ഉലാൻ ബത്തറിൽ ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യ. 6 വനിതകളും 2 പുരുഷതാരങ്ങളുമടക്കം ഇന്ത്യയുടെ 8 ബോക്സർമാർ ഫൈനലിൽ കടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളെ സംസ്ഥാനത്തെ 2,71,00,000 വോട്ടർമാരിൽ വലിയൊരു പങ്കും പോളിംഗ് ബൂത്തിലെത്തും. സംസ്ഥാനത്ത് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. മുദ്രാ യോജന യുവാക്കൾക്കിടയിൽ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബാങ്ക് നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക് ദ്വൈമാസ പണനയം പ്രഖ്യാപിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.